പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 7ഉം 10ഉം പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തിനെ സംബന്ധിച്ച യേശുവിൻ്റെ പ്രബോധനം നമ്മൾ പഠന വിഷയമാക്കി കഴിഞ്ഞു. എപ്രകാരമാണ് ആദിമ ക്രൈസ്തവ സമൂഹം ഈ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയത് എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിലും വിശുദ്ധ അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ സമ്പത്തിനെ സംബന്ധിച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വീക്ഷണമാണ് പഠന വിഷയമാക്കാൻ പോകുന്നത്. മോഷ്ടിക്കരുത്, അന്യൻ്റേത് മോഹിക്കരുത് എന്ന് പറയുമ്പോൾ എപ്രകാരമാണ് സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നതിൽ സഭ നിലപാട് സ്വീകരിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42-ാമത്തെ വാക്യമാണത്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു. 4 സവിശേഷതകളാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. അപ്പസ്തോലന്മാരുടെ പ്രബോധനം വിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന അപ്പസ്തോലിക സാക്ഷ്യം, യേശുവിൻ്റെ ഉത്ഥാനത്തിലും ആ ഉത്ഥാനത്തിലൂടെ ലഭിക്കുന്ന പാപമോചനത്തിലും രക്ഷയിലുമൊക്കെ വിശ്വസിച്ച വ്യക്തികൾ തങ്ങളുടെ അനുദിന ജീവിതം എപ്രകാരം കരുപിടിപ്പിച്ചു എന്ന് സൂചിപ്പിക്കുന്നതാണ് കൂട്ടായ്മ. പങ്കുവയ്ക്കുന്ന സ്നേഹം, ഫെല്ലോഷിപ്പ് എന്നതിനെ വിശേഷിപ്പിക്കാം. ആ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ വ്യക്തമാക്കുന്ന ഒരു പദം. അത് 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാം ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വിധിച്ചു. അവർക്ക് എല്ലാം പൊതുവായിരുന്നു എന്നതാണ് വാസ്തവത്തിൽ സമ്പത്തിനെ സംബന്ധിച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇതിനെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആദിമ കമ്മ്യൂണിസം, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എല്ലാം പൊതുവായിരിക്കുന്ന അവസ്ഥ എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. ഭൗതിക സമ്പത്ത് പൊതുവായി കരുതിയ ഒരു സമൂഹമായിരുന്നു. ആരും തങ്ങളുടേത് സ്വന്തമെന്ന് അവകാശപ്പെടാതെ എല്ലാവർക്കും ആവശ്യമായ രീതിയിൽ പങ്കുവയ്ക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എടുത്തു കാണിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ ഇത് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. സമ്പത്ത് പൊതുവായി കരുതുമ്പോൾ ആരും ദരിദ്രരല്ലാതായിത്തീരുന്നു. ആവശ്യമായത് എല്ലാവർക്കും ലഭിക്കുന്നു. ഇതായിരുന്നു യേശുവിൻ്റെ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ സമൂഹത്തിന് രൂപം കൊടുത്ത ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സവിശേഷത. എല്ലാവർക്കും ആവശ്യമായത് ലഭിക്കുന്നു. ആരും തങ്ങളുടേത് സ്വന്തമെന്ന് കരുതി മാറ്റിവെക്കുന്നില്ല. വിശ്വാസത്തിൽ ഐക്യപ്പെട്ടവരുടെ ഒരു പൊതുവായ അവസ്ഥയാണിത്. പക്ഷേ കാലക്രമത്തിൽ ഇതിന് വ്യത്യാസങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായതായിട്ട് നമുക്ക് കാണാം. അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൽ തന്നെ അനനിയ സഫീറ എന്ന ദമ്പതികളുടെ അവിശ്വസ്തത, അഥവാ ഈ കൂട്ടായ്മയിൽ ഒരുപക്ഷെ കോട്ടം തട്ടിയേക്കാം, ഈ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഒരുപാട് നിലനിൽക്കുകയില്ല എന്ന് വിചാരിച്ച് വിറ്റ ഭൂമിയുടെ ഒരു ഭാഗം, കിട്ടിയ സ്വത്ത് ഒരു ഭാഗം സ്വന്തമായി സൂക്ഷിക്കുകയും ഒരു ഭാഗം മാത്രം അപ്പസ്തോലന്മാരെ കൊടുക്കുകയും ചെയ്ത ആ സംഭവം വലിയ കർശനമായ ഒരു നിലപാടോടുകൂടിയാണ് പത്രോസ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ സാമ്പത്തിക ക്രമക്കേട് വരുത്തിയ വ്യക്തികൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും 5-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദർശപരമായൊരു ചിത്രം അവതരിപ്പിക്കുന്നതോടൊപ്പം ലൂക്ക സുവിശേഷം അഥവാ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ഗ്രന്ഥകാരൻ ആയ ലൂക്ക പറയുന്നുണ്ട്, ഈ ആദർശം പരിപൂർണമായും എപ്പോഴും യാഥാർത്ഥ്യമായിരുന്നില്ല. ആരംഭത്തിൽ തന്നെ പാളിച്ചകളുണ്ടായി, സാമ്പത്തിക തലത്തിലാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്. ആറാമത്തെ അധ്യായത്തിൽ ഇത് കുറച്ചുകൂടി രൂക്ഷമാകുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹം രണ്ടു തരത്തിലുള്ളതായിരുന്നു. യഹൂദർ മാമോദിസ സ്വീകരിച്ച യഹൂദ ക്രൈസ്തവരുണ്ട്, വിജാതീയർ മാമോദിസ സ്വീകരിച്ച വിജാതീയ ക്രൈസ്തവരുമുണ്ട്. ഇപ്പോൾ യഹൂദ ക്രൈസ്തവരും വിജാതീയ ക്രൈസ്തവരും ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ഒരു തരംതിരിവ് സംജാതമായി എന്നും യഹൂദ ക്രൈസ്തവർ വിജാതീയ ക്രൈസ്തവരുടെ പേരിൽ ചുറ്റുമതായം സ്വീകരിച്ചുവെന്നോ അവരുടെ സാമ്പത്തിക വിതരണത്തിൽ ഒരു വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നോ ഒക്കെയുള്ള പരാതികളാണ് കാണുന്നത്. അത് അപ്പസ്തോല പ്രവർത്തനം ആറാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരം കാണും. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുവിൻ, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. പൊതുസ്വത്ത് എല്ലാവർക്കുമായി വീതിച്ച് ഓരോരുത്തർക്കും ആവശ്യമായത് കൊടുക്കുന്നതിൽ അപാകതകളുണ്ടായ ഒരു സാഹചര്യമാണ് ഇവിടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നത്. ചിലർ അവഗണിക്കപ്പെടുന്നു, മറ്റു ചിലർക്ക് ആവശ്യത്തിലധികം കിട്ടുന്നു. ഈ ഒരു സാഹചര്യം വിശ്വാസത്തിനും ക്രൈസ്തവ സാക്ഷ്യത്തിനും വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയ അപ്പസ്തോലന്മാർ അതിന് പ്രതിവിധി എന്ന നിലയിലാണ് ഡീക്കന്മാരുടെ സംവിധാനം തന്നെ രൂപപ്പെടുത്തുന്നത്. അപ്പസ്തോലന്മാർ സുവിശേഷ പ്രഘോഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഭൗതിക സമ്പത്തിൻ്റെ ഉപയോഗം, വിനിമയം, വിതരണം ഇത് കോട്ടം കൂടാതെ എല്ലാവർക്കും ആവശ്യമായത് ലഭിക്കത്തക്ക രീതിയിൽ നടപ്പിലാവണം, തുടർന്നു കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നമുക്കറിയാം, തുടർന്നുള്ള ഭാഗത്ത് ഈ ഡീക്കന്മാരും അപ്പം പങ്കുവയ്ക്കാൻ പോകുന്നതിന് മുൻപേ വചനം പങ്കുവയ്ക്കുന്നതായിട്ട് നമ്മൾ കാണും. സ്റ്റീഫനും ഫിലിപ്പുമൊക്കെ ഇപ്രകാരം ഡീക്കന്മാരായി നിശ്ചയിക്കപ്പെട്ടവരാണ്. പക്ഷേ അവരും അറിയപ്പെടുന്നത് വലിയ വചന പ്രഘോഷകരായിട്ടാണ്. അപ്പോൾ ഇതിലൂടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, പങ്കുവയ്ക്കാൻ, ഭൗതിക സമ്പത്ത് പങ്കുവയ്ക്കാൻ മനുഷ്യൻ സന്നദ്ധനാകണമെങ്കിൽ അതിനു മുമ്പേ ഹൃദയത്തിൽ വചനം വേരൂന്നണം. വചനം പങ്കുവയ്ക്കുന്നതിലൂടെയാണ് അപ്പം പങ്കുവയ്ക്കാനായിട്ട് മനുഷ്യൻ പ്രാപ്തരാകുന്നത്. അപ്പോഴ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എടുത്തു കാണിക്കുന്ന ചിത്രം ഇതായിരുന്നു. സാമ്പത്തിക വീക്ഷണം: ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികൾ തങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കാനായിട്ട് സന്നദ്ധരായി. അങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റേത്. ഈ പങ്കുവയ്ക്കൽ ഏറ്റവും പ്രകടമായിരുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമൂഹത്തിലാണ്. ആദിമ ക്രൈസ്തവ സമൂഹം അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ ഒരുമിച്ച് ചേർന്നിരുന്നുവെന്നും അപ്പം മുറിക്കാനായി അവർ വീടുതോറും ഒരുമിച്ച് കൂടുമായിരുന്നുവെന്നും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണും. ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നവർ ഒരുമിച്ച് ഭക്ഷണം അതിൽ പങ്കുചേരുന്നു. അതിനുശേഷം ആ ഭക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അപ്പം മുറിക്കുകയും യേശുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു സ്നേഹവിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് നടന്നിരുന്നത്. അവിടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യ പങ്കാളികളായി, പങ്കുവയ്ക്കുന്നവരായി സ്നേഹത്തിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ഇവിടെയും പാളിച്ചകൾ സംഭവിക്കുന്നതായി നമ്മൾ കാണും. അത് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 11-ാമത്തെ അധ്യായം 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല, എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിനു പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. എന്തുകൂടിയാണ് ഭിന്നിപ്പ്? നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അവരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. ഇപ്പോഴാദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു വന്ന വലിയ ഒരു അപാകതയെക്കുറിച്ചാണ് അപ്പസ്തോലനോട് പറയുക. ചിലർ കുടിച്ചുന്മത്തനാകുന്നു, മറ്റേ പട്ടിണി കിടക്കുന്നു. ഒരേ സമൂഹത്തിൽ തന്നെ, ഒരേ വിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവർ തന്നെ, ഒരേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഇടയിൽ തന്നെ ഇപ്രകാരമുള്ള ഉച്ചനീചത്വങ്ങളുണ്ടാകുന്നു. ഒരു ഭാഗത്തുനിന്ന് വലിയ പട്ടിണിയും കടുത്ത ദാരിദ്ര്യവും, മറുഭാഗത്തുനിന്ന് അമിതമായ ധൂർത്തും. ഇതൊരു തരത്തിലും സ്വീകാര്യമല്ല. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തുടരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പൗലോസ് പറയുക. അതുകൊണ്ട് പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിരിക്കണം ക്രൈസ്തവ സമൂഹം. വിശ്വാസത്തിൽ പങ്ക് ഒന്ന് ചേർന്നവർ സമ്പത്തും പങ്കുവയ്ക്കുന്നവരാവണം. അതിന് മാതൃകയായിട്ട് വിശുദ്ധ പൗലോസ് തന്നെ എടുത്തു കാണിക്കുന്നത് രണ്ടാമത്തെ ലേഖനത്തിൽ, കൊരിന്ത്യർക്ക് രണ്ടാം ലേഖനം 8:8 യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ്. 8:8 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. ജെറൂസലം സഭയ്ക്ക് വേണ്ടി ഒരു പിരിവെടുക്കുന്ന സാഹചര്യമാണിത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാവാൻ തന്നെ, നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി. അപ്പോൾ യേശു സമ്പന്നനായിരിക്കെ ദാരിദ്ര്യം ഏറ്റെടുത്തു, തൻ്റെ ദാരിദ്ര്യത്തിലൂടെ എല്ലാവരെയും സമ്പന്നരാക്കാൻ വേണ്ടി. അതുപോലെ ഇപ്പോൾ സമ്പത്തുള്ളവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നവനുമായി പങ്കുവയ്ക്കണം. പിന്നീട് ഈ ദരിദ്രനായിരുന്നവൻ സമ്പന്നനാവുമ്പോൾ അവൻ തൻ്റെ സമ്പത്തും പങ്കുവയ്ക്കും. അതിന് ഉദാഹരണമായി പൗലോസ് എടുത്തു കാണിക്കുന്ന മരുഭൂമിയിലെ ഒരു സംഭവമാണ്. മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിച്ചു ദൈവം. എല്ലാവരും ആവശ്യാനുസരണം മന്ന വാരിക്കൂട്ടുകയും ചെയ്തു. പക്ഷേ കൊണ്ടുവന്ന് കൂടാരത്തിൽ വെച്ച് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ സമ്പാദിച്ചവന് കൂടുതലോ കുറച്ച് സമ്പാദിച്ചവന് കുറവോ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ആവശ്യത്തിന് മാത്രമുണ്ടായിരുന്നു. അതാണ് 15-ാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കണം. ഇതാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖമുദ്രയായി അപ്പസ്തോലന്മാർ എടുത്തു കാണിക്കുന്നത്. പങ്കുവയ്ക്കണം, പങ്കുവയ്ക്കാനായി അധ്വാനിക്കണം, മറ്റുള്ളവർക്കൊരു ഭാരമായി തീരരുത്. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിക്കുക, അധ്വാനിച്ച് കിട്ടുന്നത് ആവശ്യം അനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധമാവുക. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 4:28 വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയും, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. മോഷ്ടിക്കുകയല്ല, മാന്യമായ ജോലി ചെയ്ത് സ്വന്തം ഉപജീവനമാർഗം തേടുകയും അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ മിച്ചം വെച്ച് മറ്റുള്ളവരുമായി ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണം. സമ്പത്തിൽ അമിതമായി ആശ്രയിക്കരുത്, സമ്പത്തിനെ തന്നെ ദൈവമാക്കി മാറ്റുകയും അരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. കൊളോസ്യർക്കെഴുതിയ ലേഖനം 3:5 ജീവിത നിയമങ്ങൾ നൽകുന്നുണ്ട്. വർജിക്കേണ്ട തിന്മകളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് നിങ്ങളിൽ ഭൗതികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ദ്രവ്യാസക്തി, ധനമോഹം, അത് വിഗ്രഹാരാധന തന്നെയാണ്. അതാണല്ലോ യേശു പഠിപ്പിച്ചത്, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്, മാമോനെയല്ല. ആ പ്രബോധനം ശിരസാവഹിച്ച പൗലോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിപ്പിക്കും സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്. തിമോത്തിക്ക് എഴുതിയ 1 മിത്രാനായ തിമോത്തിക്ക് പൗലോസ് നൽകുന്ന നിർദ്ദേശങ്ങൾ 1:6 വളരെ വിശദമായി പറയുന്നുണ്ട്. 6:6-10 പൗലോസിൻ്റെ സാമ്പത്തിക വീക്ഷണം വ്യക്തമാകും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും സാധിക്കുകയില്ല. ജ്ഞാനഗ്രന്ഥങ്ങളിൽ കണ്ട ആശയമാണ് ഇവിടെ പൗലോസ് ആവർത്തിക്കുന്നത്. ഈ ലോകത്തിലേക്ക് വെറും കൈയോടെ വന്നു, വെറും കൈയോടെ മടങ്ങിപ്പോവുകയും ചെയ്യും. അലക്സാണ്ടറിനെക്കുറിച്ച് പൊതുവെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു, മരണത്തിന് ശേഷം ശവപ്പെട്ടിയിൽ കൈകൾ രണ്ടും പുറത്തേക്കിട്ടിരിക്കണം, ശവ അടക്കാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു അത്രേ. കാരണം മഹാനായ അലക്സാണ്ടർ ലോകം മുഴുവനും കീഴടക്കിയവൻ വെറും കൈയോടെയാണ് മടങ്ങിപ്പോകുന്നത് എന്ന് ലോകം മുഴുവനും അറിയണം. ഈ ഭൂമിയിലേക്ക് ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും സാധിക്കുകയില്ല. വലിയ തത്രപ്പാടുകൾ നടത്തി, അക്രമങ്ങളും അനീതിയും നടത്തി, അന്യൻ്റേത് അപഹരിച്ചും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും കൈക്കൂലി വാങ്ങിയും സമ്പാദിക്കുന്നവർക്കൊക്കെ പൗലോസ് നൽകുന്ന വലിയ ഒരു ഉപദേശമാണ് ഇത്. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടാം. അത്യാവശ്യം ഉള്ള കാര്യങ്ങളാണ്, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിവദിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. മോഷ്ടിക്കരുത്, അന്യൻ്റെത് മോഹിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ വലിയ വ്യക്തമായ ഒരു ഭാഷ്യമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. മനുഷ്യൻ സഹോദര സ്നേഹമില്ലാത്തവനായിത്തീരുന്നത്, കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്, സഹോദരൻ തള്ളിപ്പറയുന്നത് എല്ലാം ഈ ധനമോഹം കൊണ്ടാണല്ലോ. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും ധനമോഹം കാരണമായിത്തീരുന്നു. അതുകൊണ്ട് 17-18 വാക്യത്തിൽ തിമോത്തിക്ക് എഴുതിയ ലേഖനം 6:17-18 വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം തുടരും: ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്കനുഭവിക്കാൻ ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കണം. അവർ നന്മ ചെയ്യണം, സത്പ്രവൃത്തികളിൽ സമ്പന്നരും വിശാലമനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. യേശുവിൻ്റെ പ്രബോധനം തന്നെയാണ് പൗലോസിലൂടെ ആവർത്തിക്കുന്നത്. ഔദ്ധത്യം വെടിയുക, സമ്പന്നനാണ് എന്നുള്ള ഭാവത്തിൽ മറ്റുള്ളവനേക്കാൾ വലിയവനാണെന്ന് ഭവിക്കാതിരിക്കുക. സ്വരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്ത് ആർക്കും ഔന്നിത്യം നൽകുന്നില്ല എന്ന് നമുക്കറിയാം. സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം ആരും ദൈവത്തിൻ്റെ മുമ്പിൽ കൂടുതൽ മാന്യനാവുന്നുമില്ല. നമ്മുടെ പല വഴഞ്ചൊല്ലുകളും അതിന് സഹായകമാവും. പണമില്ലാത്തവന് പിണമാണെന്നും നാണം കെട്ടും പണം തേടിക്കൊണ്ടാൽ നാണക്കേടും പണം മാറ്റുമെന്നുമൊക്കെ നമ്മുടെ പൂർവികർ പഴഞ്ചൊല്ലായി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ദൈവഹിതത്തിന് അനുയോജ്യമല്ല, യേശുവിൻ്റെ പ്രബോധനത്തിനോ യാഥാർത്ഥ്യങ്ങൾക്കോ നിരക്കുന്നതുമല്ല. അപ്പോഴേ ഔദ്ധത്യം വെടിയുക, എളിയവരുടെ ലെവലിലേക്ക് ഇറങ്ങി വരിക, നന്മ ചെയ്യാനായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സന്നദ്ധരാവുക, ഇതാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന പ്രബോധനം. കാതോലിക ലേഖനങ്ങളിലേക്ക് കടന്നാൽ വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനമുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെ ശക്തമായ ചില പ്രബോധനങ്ങളുണ്ട്. പ്രവാചക ശൈലിയിൽ യാക്കോബ് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ, അതും സമ്പത്ത് അന്യന് അർഹമായ സമ്പത്ത് കൊടുക്കാതെ സുരുക്കൂട്ടി വയ്ക്കുന്നവരെക്കുറിച്ചാണ് യാക്കോബ് പ്രത്യേകമായിട്ടും പറയുന്നത്. 5-ാമത്തെ അധ്യായം 1-5 വാക്യങ്ങളിൽ ശക്തമായ താക്കീതാണ് യാക്കോബ് ശ്ലീഹായിലൂടെ നമുക്ക് നൽകുക. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. ധനവാന്മാരോട് സന്തോഷിക്കാനല്ല പറയുക, ഉച്ചത്തിൽ നിലവിളിക്കാനാണ്. കാരണം നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചു പോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും, തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. സ്വരുക്കൂട്ടി വയ്ക്കുന്ന സമ്പത്ത് വലിയ ഒരു കെണിയായിത്തീരും, അത് നിത്യശിക്ഷയ്ക്ക് കാരണമായിത്തീരുമെന്നൊക്കെ പഠിപ്പിക്കുക. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരാൾ സമ്പന്നരാകുന്നത് എന്നതിനെക്കുറിച്ചൊരു വീക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത്. അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് അർഹമായത്, അധ്വാനിക്കുന്നവൻ അർഹമായത് കൊടുക്കാതെ മിച്ചമൂല്യം ശേഖരിച്ചു വെച്ച് സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് പറയുക. ന്യായമായ കൂലി കൊടുക്കാതെ സമ്പത്ത് സ്വരുക്കൂട്ടിയവന് ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. അനീതി കർത്താവിൻ്റെ മുമ്പിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നു എന്ന് പറയും. കായൻ്റെ അതിക്രമത്തിനിരയായ ആബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചതുപോലെ, ഇങ്ങനെ കർത്താവ് നിലവിളി കേൾക്കുമ്പോൾ പിന്നീട് അപകടങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു, കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നില്ല, എന്നിട്ടും നിങ്ങളവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. വലിയ സമ്പത്തിൽ ധാർഷ്ട്യം ഭാവിക്കുന്നവർക്ക് ദൈവവചനം നൽകുന്ന വലിയ താക്കീതാണിത്. സ്വരുക്കൂട്ടി വയ്ക്കുകയല്ല, അനീതിയിലൂടെ സ്വന്തമാക്കുകയല്ല, പങ്കുവയ്ക്കുക, ഇതാണ് ആവശ്യപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വാസമുള്ള വ്യക്തി ആ വിശ്വാസം പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ തങ്ങളുടെ വിശ്വാസം പ്രകടമാക്കണമെന്ന്. 2-ാമത്തെ അധ്യായം 14-17 വാക്യങ്ങളിൽ, സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇപ്പോഴേ യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ വിശ്വാസത്തിൻ്റെ പ്രകടനമായിട്ട് എടുത്തു കാണിക്കുന്നത് പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്. സ്വരുക്കൂട്ടി വയ്ക്കുകയല്ല, പങ്കുവയ്ക്കുക. ഈ പങ്കുവയ്ക്കുന്ന സമ്പന്നരുടെ ഔദ്ധത്യത്തെക്കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ വീണ്ടും കാണും. 5-6 വാക്യങ്ങളിൽ, എൻ്റെ സഹോദരരെ ശ്രവിക്കുവിൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ? നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് അവരല്ലേ? നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ നാമത്തെ ദൂഷിക്കുന്നതും അവരല്ലേ? ഇങ്ങനെ സമ്പന്നൻ സമൂഹത്തിൽ ചെയ്യുന്ന വലിയ ദ്രോഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പങ്കുവയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുക, ഔദ്ധത്യം ഒഴിവാക്കുക, എളിയവരുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വരിക. ഇത് ഇന്നത്തെ ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. മോഷ്ടിക്കരുത്, പങ്കുവയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അത് അപ്രായോഗികമാണ് എന്ന് കരുതുന്നവരുണ്ടാവാം. മോഷണം പലതരത്തിലുണ്ടെന്ന് നമുക്കറിയാം. അന്യന് അർഹമായത് അത് ഞാൻ സ്വന്തമാക്കുന്നെങ്കിൽ അത് മോഷണമാണ്. അന്യന് അർഹമായത് എന്താണെങ്കിലും അത് സമ്പത്ത് മാത്രമല്ല. നായാടി പിടിച്ച മൃഗത്തെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് പോകുന്നെങ്കിൽ, പിടിച്ചു പറിക്കുന്നെങ്കിൽ അത് മോഷണമായി കണക്കാക്കുമായിരുന്നു. ശേഖരിച്ച ധാന്യം ആരെങ്കിലും കൊണ്ടുപോയാൽ, ഭക്ഷണ സാധനം, ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല മോഷണത്തിനിരയായിത്തീരുക. എനിക്ക് അർഹമായത് വേറൊരാൾ എടുക്കുന്നെങ്കിൽ അത് മോഷണം തന്നെയാണ്. എനിക്ക് അർഹമായ ജോലി, എനിക്ക് ഉന്നതങ്ങളിൽ പിടിപാടും സ്വാധീനവും ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെടുകയും അത്ര തന്നെ അർഹതയില്ലാത്ത വേറൊരാളത് സ്വന്തമാക്കുകയും ചെയ്യുന്നെങ്കിൽ അത് മോഷണമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ജോലിയാവാം, ജീവിത അവസരങ്ങളാവാം, പലതരത്തിലുള്ള മോഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സഭാ അധികാരികൾ നമ്മൾ പഠിപ്പിക്കുന്നുമുണ്ട്, ഇനി ഞാൻ ആരുടെ ഇത് മോഷ്ടിക്കുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടാവും. സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, നിൻ്റെ പെട്ടിക്കകത്തും ഷെൽഫിലും ഇരുന്ന് ദ്രവിച്ചു പോകുന്ന വസ്ത്രങ്ങൾ, നിനക്ക് ആവശ്യമില്ലാതെ നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങൾ, അത് വസ്ത്രമില്ലാത്തവന് അവകാശപ്പെട്ടതാണ്. നീ അത് കൊടുക്കുന്നില്ല എങ്കിൽ നീ മോഷ്ടിക്കുകയാണ് ചെയ്യുക. നിനക്ക് ആവശ്യത്തിന് മിച്ചം ആഹാരമുണ്ടായിരിക്കുകയും നിൻ്റെ അയൽപക്കത്തൊരാൾ പട്ടിണി കൊണ്ട് മരിക്കുകയും ചെയ്താൽ ആ മരണത്തിന് നീ ഉത്തരവാദിയാണ്. കാരണം നീ അവൻ്റെ ഇത് പിടിച്ചു പറിച്ചില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മിച്ചം നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നിൻ്റെ അയൽക്കാരന് അവകാശപ്പെട്ടതായിരുന്നു. ഇതാണല്ലോ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥയിലൂടെ യേശു പഠിപ്പിക്കുന്നത്. പടിവാതിൽക്കൽ പട്ടിണി കിടന്ന് മരിച്ച ലാസറിനെ കാണാതെ വിരുന്നുണ്ടവൻ അവസാനം നിത്യശിക്ഷയ്ക്ക് അർഹനായിത്തീർന്നു പറയും. ഇനി നീ ദാനം ചെയ്യുമ്പോൾ, ദാനധർമ്മം കൊടുക്കുമ്പോൾ എന്തെങ്കിലും വലിയ കാര്യം ചെയ്തു എന്ന് വിചാരിക്കരുതെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കും. നീ ദാനം ചെയ്യുമ്പോൾ, സഹോദര നിനക്ക് അർഹമായ ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വച്ചിരുന്നു, അത് തരാൻ ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ സാധിച്ചില്ല, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് ക്ഷമായാചനം ചെയ്തുകൊണ്ട് ദാനധർമ്മം ചെയ്യണമെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലപാടിതായിരുന്നു. ആദിമ സഭാപിതാക്കന്മാർ ഇപ്രകാരമാണ് പഠിപ്പിച്ചത്. ഇന്നും സഭയുടെ പൊതുവായ നിലപാടിതാണ്. റേരും നൊവാരും മുതൽ ഇങ്ങോട്ടുള്ള ചാക്രിക ലേഖനങ്ങളിലെല്ലാം മാർപ്പാപ്പമാർ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്, പങ്കുവയ്ക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്. ആവശ്യത്തിന് മിച്ചമുള്ളത് സൂക്ഷിച്ചു വയ്ക്കുന്നത് മോഷണമായിട്ട് തന്നെയാണ് കണക്കാക്കുക. അത് വ്യക്തിപരമായ തലത്തിലും സഭാസമൂഹത്തിൻ്റെ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ പ്രസക്തമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നീതിനിഷ്ഠമായ അന്താരാഷ്ട്ര വാണിജ്യ വ്യവസ്ഥിതിയെക്കുറിച്ചൊക്കെ സഭാപിതാക്കന്മാർ മാർപ്പാപ്പമാർ പഠിപ്പിക്കുന്നത്. ആഗോള തലത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാണിജ്യ ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ഒരുപാട് അനീതിയുണ്ട്. വില നിശ്ചയിക്കുന്നത് സമ്പന്ന രാഷ്ട്രങ്ങളാണ്. ആ വാണിജ്യത്തിൽ സംഭവിക്കുന്ന അനീതിയും വലിയ മോഷണത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് നമുക്കറിയാം. ഒരേ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വ്യത്യസ്തമായ വേതനങ്ങൾ ലഭിക്കുന്നതിലും മോഷണത്തിൻ്റെതായ ഭാഗങ്ങൾ കാണും. ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാവാം, പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ. ഒരേ സ്ഥാപനത്തിൽ, ഒരു ഉദാഹരണത്തിന് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഒരു ഡോക്ടറും ഒരു നേഴ്സും ഒരു തൂപ്പുകാരനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം എന്തുമാത്രം വ്യത്യാസമുണ്ടാകും. ആവശ്യങ്ങൾ വ്യത്യാസമുണ്ട്, ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ യോഗ്യതകളിലും വ്യത്യാസമുണ്ടാകും. എന്നാലും ഈ വലിയ വിടവ് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന, സമൂഹം അംഗീകരിച്ചിരിക്കുന്ന വേതനമേ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പോലും ആ വേതനം തന്നെ വലിയ അനീതിക്ക് കാരണമായി തീർന്നിട്ടുണ്ടാവാം. ഇപ്പോൾ മോഷണത്തിൻ്റെ വിവിധങ്ങളായ മാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഈ പ്രമാണം നമ്മളെ പഠിപ്പിക്കുക, പ്രത്യേകിച്ചും യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് മോഷ്ടിക്കരുത് എന്ന പ്രമാണം. അന്യനർഹമായത് നീ സ്വന്തമാക്കരുത്, അന്യൻ്റെ അവകാശങ്ങളെ മാനിക്കുക, എല്ലാവർക്കും ഇവിടെ ജീവിക്കാനും വളരാനും വികസിക്കാനുമുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. ആ അവസരം ഉറപ്പുവരുത്തുകയും ചെയ്യണം. സഭാസമൂഹം മാത്രമല്ല, രാഷ്ട്രീയ സമൂഹത്തിനാണ് അതിൻ്റെ മുഖ്യമായ ഉത്തരവാദിത്വം. അതോടൊപ്പം ഓരോ വ്യക്തികളും അവരുടെ അവകാശങ്ങളെ മാനിക്കാനുള്ള കടപ്പാട് കൂടി അനുസ്മരിപ്പിക്കപ്പെടുകയാണ് ഈ പ്രമാണത്തിലൂടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഈ ഭൂമിയും അതിലെ വിഭവങ്ങളുമെല്ലാം അങ്ങ് എല്ലാവർക്കും വേണ്ടി നൽകിയിരിക്കുന്നു. അത് നീതിബോധത്തോടെ, കരുണയോടെ, മിതവ്യയശീലത്തോടെ ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. അന്യന് അവകാശപ്പെട്ടത് സ്വന്തമാക്കി മോഷ്ടിക്കാതിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ എന്നും അനുസ്മരിപ്പിക്കണമേ, താക്കീതുകൾ നൽകണമേ. കർത്താവേ, എല്ലാവർക്കും ആവശ്യമായത് അവിടും തന്നെ ഉറപ്പുവരുത്തണമേ. അതിന് നീതിബോധവും കരുണയും ഞങ്ങളിലും അവിടുന്ന് ഉൽപ്പാദിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.